വളരെ വ്യക്തവും വ്യക്തിപരവുമായ പ്ലാനും പദ്ധതിയും ദൈവത്തിന് നമ്മെക്കുറിച്ചുണ്ട്. ആ പ്ലാനും പദ്ധതിയിലും ആയിരിക്കുകയോ വെളിയിൽ പോകുകയോ എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെയും തീരുമാനമാകും. ദൈവം ശരിയായ വഴിയിൽ പോകുവാൻ ഓരോ മനുഷ്യനെയും എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നു, പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവഹിതത്തിന് വെളിയിലായിരിക്കുന്ന മനുഷ്യൻ മറ്റുള്ളവർക്ക് ഒരു തലവേദനയായിരിക്കും. യോനായുടെ ജീവിതത്തിൽ നിന്നും നാം ഇത് കണ്ടു കഴിഞ്ഞു. ദൈവത്തോട് മറുതലിച്ച യോന താൻ യാത്ര ചെയ്ത കപ്പലിൽ സുരക്ഷിതനാകുന്നു എന്ന് കരുതിയെങ്കിലും ദൈവത്തിൻ്റെ പ്ലാൻ പ്രകാരം യോന കടലിൽ എറിയപ്പെട്ടു. ദൈവമൊരുക്കിയ മത്സ്യത്തിൻ്റെ വയറ്റിൽ യോന ആയതുവരെയാണ് ഇന്നലെ നാം പഠിച്ചത്. ഇന്ന് നാം യോനായുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ മത്സ്യത്തിൻ്റെ വയറ്റിലായിരിക്കുന്ന യോനായുടെ അനുഭവമാണ് നാം കാണുന്നത്. വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു കാര്യം. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ച് പറഞ്ഞു തന്നാൽ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നിർത്തിയപ്പോൾ ചെയ്ത ഒരു പ്രസ്താവന നിങ്ങളിൽ ചിലരെങ്കിലും ഓർക്കും. ഞാൻ പറഞ്ഞത്, യോന മത്സ്യത്തിന്റെ വയറ്റിൽ ജീവനോടെ ആയിരുന്നോ എന്നിവിടെ പറയുന്നില്ല. ഞാനിത് പഠിപ്പിച്ചിട്ടുള്ള സമയത്തൊക്കെ പലർക്കും മുഷിച്ചിലുണ്ടായിട്ടുണ്ട്. കാരണം തങ്ങൾ ധരിച്ചു വെച്ചിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി കേൾക്കേണ്ടി വരുന്നത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ചു കേട്ട ഉടനെ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കാണും, അപ്പോൾ താങ്കൾ പറയുന്നത് യോന മത്സ്യത്തിൻ്റെ വയറ്റിലായിരുന്നപ്പോൾ ജീവനില്ലാത്തവനായിരുന്നു, പിന്നെ ദൈവം അവനെ പുനർജീവിപ്പിച്ചു എന്നാണോ? നോക്കണം, ഇവിടെ ഇതാ പറയുന്നു, യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് തൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു എന്ന്. അതിൻ്റെ അർത്ഥം യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ ജീവനോടെ ആയിരുന്നു എന്നല്ലേ? താങ്കൾ ആ പറഞ്ഞത് ശരിയാണ്. പക്ഷെ എൻ്റെ ചോദ്യം, എന്നാണ് യോന ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്? താൻ മത്സ്യത്തിൻ്റെ വയറ്റിലായ ആ നിമിഷമാകുന്നുവോ ഇത് പ്രാർത്ഥിച്ചത്? അതോ യോന മത്സ്യത്തിൻ്റെ വയറ്റിലായിക്കഴിഞ്ഞ്, അയ്യോ ഞാൻ വല്ലാത്ത ഒരു വെട്ടിലാണല്ലോ വീണിരിക്കുന്നത്, സംഗതികളെല്ലാം എനിക്കെതിരാണെന്ന് തോന്നുന്നല്ലോ, എന്നാൽ ഇനിയും ഇരുന്ന് ഒരു പ്രാർത്ഥന തയ്യാറാക്കി ദൈവത്തിന് അയച്ചു കൊടുക്കാം, അവൻ അതൊന്ന് കേട്ടിട്ട് ഉത്തരം നൽകുന്നെങ്കിൽ നൽകട്ടെ, 1-2 ദിവസം ഉണ്ടല്ലോ, ഒന്നിരുന്ന് പ്രാർത്ഥന ശരിക്കൊന്ന് തയ്യാർ ചെയ്ത് എഴുതി മനഃപ്പാഠമാക്കി 3-ാമത്തെ ദിവസം അത് ദൈവത്തോടങ്ങ് പറഞ്ഞു കളയാം എന്ന് യോന കരുതിയെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? യോന അതായിരുന്നു ചെയ്തതെങ്കിൽ ഞാൻ ഈ പറയുന്നതിനൊന്നും ഒരർത്ഥവുമില്ല. പക്ഷേ എനിക്ക് മനുഷ്യന്റെ സ്വഭാവം അറിയാമെങ്കിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ യോന അധിക നേരമൊന്നും കാത്തിരുന്നില്ല. താൻ ആയ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ തന്നെ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് നിങ്ങൾ ഗ്രഹിക്കണം. അവനെ കപ്പലിൽ നിന്നും എടുത്തെറിഞ്ഞ് അവൻ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ മത്സ്യത്തിന്റെ വയറ്റിലെത്തിയപ്പോഴേക്കും അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിരിക്കും. ഇതിലൊന്നും വലിയ കാര്യമില്ലെന്നാണോ താങ്കൾ പറയുന്നത്? ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം നമുക്ക് പഠിക്കുവാനുണ്ട്. ശ്രദ്ധിച്ചു കേട്ടാട്ടെ. പ്രതിസന്ധികളുടെ മധ്യത്തിൽ മനുഷ്യൻ പ്രാർത്ഥന തയ്യാറാക്കി പ്രാർത്ഥിക്കുവാനൊന്നും ഇരിക്കില്ല. എന്തെങ്കിലും പ്രശ്നം വരുന്ന ഉടനെ തന്നെ മനുഷ്യൻ അറിയാതെ പ്രാർത്ഥിച്ചു പോകുന്നു. അതിനു മുൻപ് പ്രാർത്ഥിക്കുവാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് നടന്ന വ്യക്തി ഇതാ ബുദ്ധിമുട്ട് വന്നപ്പോൾ മുട്ടുമടക്കി 1-ാം തരം പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. കേട്ടിട്ടില്ലേ? നല്ല അർത്ഥവത്തായ ആത്മാർത്ഥമായ പ്രാർത്ഥന. സുവിശേഷ വേലയിലായിരിക്കുന്ന എൻ്റെ ഒരു സ്നേഹിതനുണ്ട്. അദ്ദേഹത്തിൻ്റെ വലത്തുകൈയിലെ ചൂണ്ടുവിരൽ നഷ്ടപ്പെട്ടതാണ്. താൻ എങ്ങനെയാണ് ഈ ശുശ്രൂഷയിലേക്ക് വന്നത് എന്നാരെങ്കിലും അദ്ദേഹത്തോട് ചോദിച്ചാൽ ഉടനെ അദ്ദേഹം തൻ്റെ വലതുകരം ഉയർത്തിപ്പിടിച്ച് വിരൽ നഷ്ടപ്പെട്ട ആ ഭാഗം കാണിക്കും. എന്നിട്ട് തൻ്റെ കഥ പറയും. ഇദ്ദേഹം ഒരു കുട്ടിയായിരുന്നപ്പോൾ തൻ്റെ സഭയിൽ കൺവെൻഷൻ നടത്തുവാനായി ഒരു പ്രസംഗകൻ വന്നു. ആദ്യത്തെ രാത്രി തൻ്റെ പിതാവിൻ്റെ നിർബന്ധത്താൽ നമ്മുടെ ഈ കഥാപാത്രം ഏറ്റവും മുൻപന്തിയിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് ആ പള്ളിയിലെ കൈക്കാരനായിരുന്നു. അയ്യോ, അന്നത്തെ കാര്യമൊന്നും പറയണ്ട. ഉപദേശിയുടെ പ്രസംഗം മുഴുവൻ തൻ്റെ നേർക്കാണെന്ന് ആ കുട്ടിക്ക് തോന്നി. തനിക്കവിടെ ഇരിപ്പുറയ്ക്കുന്നില്ല, ആകെ സഹികെട്ട് അവൻ അവിടെ ഇരുന്നു. പക്ഷെ പ്രസംഗകൻ ഇതൊന്നും അറിയുന്നുമില്ല. അടുത്ത ദിവസവും കൺവെൻഷന് പോകുവാൻ പിതാവ് നിർബന്ധിക്കുമെന്നും പോയാൽ തീർച്ചയായും താൻ ക്രിസ്തുവിനെ അംഗീകരിക്കേണ്ടി വരുമെന്നും മാത്രമല്ല പൂർണ്ണ സമയം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങേണ്ടി വരുമെന്നും നമ്മുടെ കഥാനായകൻ മനസ്സിലാക്കി. അവന്റെ ഉള്ളിൽ തന്നെ ഒരു തോന്നലുണ്ടായിരുന്നു, തന്റെ വിളി ദൈവവേലയ്ക്ക് വേണ്ടിയിട്ടാണെന്ന്. അതുകൊണ്ട് ആ രാത്രി എല്ലാവരും ഉറക്കമായപ്പോൾ ഈ കുട്ടി തന്റെ കുറെ വസ്ത്രവും എടുത്തുകൊണ്ട് വീട്ടിൽ നിന്നും ഒളിച്ചോടിപ്പോയി. കുറെ ദിവസത്തെ പരിശ്രമത്തിന് ശേഷം അവന് ഒരു തടി അറക്കുന്ന മില്ലിൽ ജോലി കിട്ടി. തടി അറക്കുന്ന മില്ലിലെ പണി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്റെ സ്നേഹിതന്റെ പണി വലിയ തടി ഉരുട്ടി ഇതറക്കുന്ന പ്ലാറ്റ്ഫോമിൽ വയ്ക്കുമ്പോൾ അത് തന്നെ നീങ്ങി പാകത്തിന് കീറിക്കിട്ടുമല്ലോ, അങ്ങനെ വെക്കുകയായിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് മറ്റാരും അവിടെ ഇല്ലാതിരുന്ന സമയത്ത് എന്റെ ഈ സുഹൃത്ത് തനിയെ ഒരു തടിക്കഷ്ണം ഉരുട്ടി വെച്ച് കീറുവാൻ ശ്രമിച്ചു. ഈ തടി നേരത്തെ ആരോ പകുതി കീറിയിട്ടിരിക്കുകയായിരുന്നു. അതിന്റെ എതിർവശം വാളിന് നേർക്ക് വെച്ചാണ് എന്റെ സുഹൃത്ത് പണി ആരംഭിച്ചത്. അയാളുടെ അശ്രദ്ധ കൊണ്ടോ എന്തോ പെട്ടെന്നറിയാതെ തന്റെ വലതു കൈയുടെ ചൂണ്ടുവിരൽ നേരത്തെ കീറിയിരുന്ന ആ വെട്ടിൽ അകപ്പെട്ടു. മറുവശത്തു നിന്നും കീറി വന്നതിനാൽ വിരൽ വെളിയിലെടുക്കുവാൻ സാധിക്കാത്തതുപോലെ അതിനുള്ളിൽ അമങ്ങിപ്പോയി. എന്റെ സുഹൃത്തിന് അവിടെ നിന്നും അനങ്ങാൻ പോലും സാധിക്കുന്നില്ല. ആ തടിക്കഷ്ണത്തോടൊപ്പം ഈ മനുഷ്യനും വാളിന്റെ അടുത്തേക്ക് നീങ്ങുകയാണ്. അയാൾ അലറി വിളിച്ചു, പക്ഷേ ആര് കേൾക്കാനാണ്? 45 സെക്കൻഡ് കൊണ്ട് ആ തടി കീറിക്കിട്ടും. അടുത്ത 45 സെക്കൻഡുകൾക്കുള്ളിൽ ആ മനുഷ്യനും കീറപ്പെട്ടിരിക്കും എന്ന് അയാൾക്ക് മനസ്സിലായി. പെട്ടെന്ന് അയാളുടെ ചൂണ്ടുവിരൽ മുറിഞ്ഞു മാറി. എങ്ങനെയോ അയാൾ ഉരുണ്ട് രക്ഷപ്പെട്ടു. ആ 45 സെക്കൻഡുകൾ അയാൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിക്കുകയും പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിക്കുകയും മറ്റ് അനേകം തീരുമാനങ്ങൾ ആ 45 സെക്കൻഡുകൾക്കുള്ളിൽ എടുക്കുകയും ചെയ്തു. എന്റെ സ്നേഹിതൻ പറഞ്ഞു കേൾക്കണോ, അയാൾ ആ 45 സെക്കൻഡുകൾക്കുള്ളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്കൊപ്പം 1 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടുള്ളപ്പോൾ പോലും പറഞ്ഞിട്ടില്ല എന്ന്. നിങ്ങളും അത് സമ്മതിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ പറയട്ടെ, അവൻ പ്രതിസന്ധിയിൽ ആയ ഉടനെയാണ് അങ്ങനെ പ്രാർത്ഥിച്ചത്. താങ്കളും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ലേ? ഞാനും അങ്ങനെ പ്രാർത്ഥിച്ച അവസരങ്ങൾ ഓർക്കുന്നു. ഒരു അത്യാഹിത സമയത്ത് നാം പ്രാർത്ഥിക്കുവാൻ നല്ല സമയവും സ്ഥലവും ഒന്നും തപ്പി നടക്കാറില്ല. അപ്പോൾ അറിയാതെ കണ്ണുകൾ നിറയും. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും അതെ ആത്മാർത്ഥമായും പ്രാർത്ഥിക്കുവാൻ തുടങ്ങും. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, എൻ്റെ ഭാര്യയ്ക്ക് പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അങ്ങ് കൊണ്ടുപോയി. സംഗതി വഷളായ ആ അവസരത്തിൽ പുള്ളിക്കാരത്തി കൂടി വന്നിട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാമെന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഞാൻ നിന്നിരുന്ന സ്ഥലം പോലും ഓർത്തില്ല. ആത്മാർത്ഥമായ പ്രാർത്ഥന ഉടനെ തന്നെ എൻ്റെ ഉള്ളിൽ നിന്നും വന്നുകൊണ്ടേയിരുന്നു. താങ്കളും അങ്ങനെ തന്നെ ചെയ്യും എന്നെനിക്കുറപ്പുണ്ട്. യോന അങ്ങനെ ചെയ്ത ആ അവസ്ഥയാണ് നാം ഇവിടെ കാണുന്നത്. മത്സ്യത്തിന്റെ വായിൽ നിന്നും വയറ്റിലെത്തിയപ്പോഴേക്കും യോന ആമേൻ പറഞ്ഞു കാണും ഇല്ലേ? ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വളരെ കൂടുതൽ യോന പ്രാർത്ഥിച്ചു കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. യോനയുടെ പ്രാർത്ഥനയുടെ ഒരു സംക്ഷിപ്ത ഭാഗം മാത്രമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് എനിക്കുറപ്പുണ്ട്. സത്യത്തിൽ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് വിശദമായ കാര്യം പറയുവാൻ പോകുന്നതേയുള്ളൂ. മത്സ്യത്തിന്റെ വയറ്റിൽ എന്ത് സംഭവിച്ചു എന്ന് യോന പറയുവാൻ തുടങ്ങുന്നതേയുള്ളൂ. 2-ാം വാക്യം നോക്കിക്കാട്ട്, ഞാൻ എന്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരളി. ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എന്റെ നിലവിളി കേട്ടു. ഞാൻ എന്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരളി. ആദ്യം തന്നെ ദൈവം യോനായുടെ പ്രാർത്ഥന കേട്ടു. ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്നും അയ്യം വിളിച്ചു എന്ന് വായിക്കുന്നു. പാതാളം എന്നത് തിരുവചനത്തിൽ ചില ഭാഗത്തെ ശവക്കുഴി എന്നും മറ്റ് ചില ഭാഗത്ത് മരിച്ചവർ പോകുന്ന സ്ഥലം എന്നർത്ഥം വരുമാറ് കാണപ്പെടാത്ത ലോകം എന്നും ഉപയോഗിച്ചിട്ടുണ്ട്. എങ്ങനൊക്കെ നോക്കിയാലും ഈ വാക്ക് മരണവുമായി ബന്ധപ്പെടുത്തി മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണ് എന്ന് മറക്കരുത്. ഈ വാക്ക് സെമിത്തേരിയിലേക്കും അതെ ശവക്കോട്ടയിലേക്കും മാത്രം പോകുന്നതാണ്, മറ്റെങ്ങോട്ടും ഇതിനെ കൊണ്ടുപോകുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് യോന പറയുന്നത് മത്സ്യത്തിൻ്റെ വയറ് തൻ്റെ ശവക്കുഴിയായിരുന്നു എന്നാണ്. ശവക്കുഴി മരിച്ചവർക്ക് വേണ്ടിയുള്ളതാണല്ലേ. ജീവനുള്ള ഒരു വ്യക്തിയെ ശവക്കുഴിയിൽ കൊണ്ടിട്ട് മൂടാറില്ലല്ലോ. താൻ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ മരിക്കുവാൻ പോകുകയാണെന്ന് യോന മനസ്സിലാക്കി. അതുകൊണ്ട് ദൈവം തൻ്റെ പ്രാർത്ഥന കേട്ട് മരണത്തിൽ നിന്നും ഉയർപ്പിക്കണമെന്ന് യോന ആഗ്രഹിച്ചു. ഒരിക്കൽ എൻ്റെ ഒരു സ്ഥലത്തെ പ്രസംഗത്തിന് ശേഷം ഞാൻ ആളുകളെ കർത്താവായ യേശുവിൽ വിശ്വസിക്കുവാൻ ക്ഷണിച്ചപ്പോൾ അനേകർ മുൻപോട്ട് വന്നു, പ്രത്യേകിച്ച് യുവജനങ്ങൾ. മുൻപോട്ട് വന്നവരോടൊക്കെ ഞാൻ സംസാരിച്ചതിന് ശേഷം ആ ഹാളിൻ്റെ മറുവശത്ത് ചെന്നപ്പോൾ ഒരു യൗവനക്കാരൻ അവിടെ നിൽക്കുന്നു. ഞാൻ ആ സുഹൃത്തിനോട് സംസാരിക്കുവാൻ ആരംഭിച്ചപ്പോൾ മനസ്സിലായി അയാൾ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാകുന്നു എന്ന്. ആ യുവാവ് എന്നോട് പറഞ്ഞു തനിക്ക് ക്രിസ്തുവിനെ അംഗീകരിക്കണമെന്നുണ്ട്, പക്ഷേ ഒരു പ്രശ്നമുണ്ട് പോലും. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രശ്നം ആരാഞ്ഞപ്പോൾ ആ യുവ സ്നേഹിതൻ പറഞ്ഞത് ഒരു മനുഷ്യൻ 3 രാവും 3 പകലും ഒരു മത്സ്യത്തിൻ്റെ വയറ്റിൽ ജീവനോടിരിക്കുക എന്ന കാര്യം ഒരു വിധത്തിലും വിശ്വസിക്കുവാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. ഞാൻ അയാളോട് ചോദിച്ചു ഇത് താങ്കളോട് ആരാണ് പറഞ്ഞത്? മറുപടി കേൾക്കണോ? ബൈബിളിൽ അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത്? പലരും അങ്ങനെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഈ വിഷയം പറഞ്ഞ് ബൈബിളിനെ നിന്ദാപൂർവം പരിഹസിക്കുന്ന ഒരു അധ്യാപകനും എനിക്കുണ്ട്. ഞാൻ ആ യുവാവിനോട് പറഞ്ഞു യോന മത്സ്യത്തിന്റെ വയറ്റിൽ ജീവനോടെ ആയിരുന്നു എന്ന് എന്റെ ബൈബിൾ പറയുന്നില്ലല്ലോ. എന്നിട്ട് ഞാൻ യോനയുടെ പുസ്തകം 2 അധ്യായം തുറന്ന് ഇപ്രകാരം പറഞ്ഞു മത്സ്യത്തിന്റെ വയറ് തൻ്റെ ശവക്കുഴിയായിരുന്നു എന്ന് യോന വ്യക്തമാക്കുന്നുണ്ടല്ലോ. ശവക്കുഴി മരിച്ചവർക്കുള്ള സ്ഥലമാണ്. ഇത് കേട്ട മാത്രയിൽ ആ യുവാവ് ചോദിക്കുകയാണ് താങ്കൾ പറയുന്നത് യോന മരിച്ചിരുന്നു എന്നാണോ? അതിൻ്റെ അർത്ഥം ദൈവം അവനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചു എന്നാണല്ലോ. അവൻ പറഞ്ഞത് അതുപോലെ സത്യമാണെന്ന് ഞാൻ സമ്മതിച്ചു. ഉടനെ അവൻ പറയുകയാണ് യോനായെ മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 ദിവസം ജീവനോടെ സൂക്ഷിക്കുന്നതിനേക്കാൾ വലിയ അത്ഭുതമാണല്ലോ ഈ പറഞ്ഞത് എന്ന്. ഞാനും സമ്മതിച്ച് ഈ പറഞ്ഞത് അപ്രകാരം തന്നെ സത്യമാണ്. കാരണം ഇതുപോലെയുള്ള അനുഭവത്തിലൂടെ പോയ അനേകർ വേറെയുണ്ട്. ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് ദൈവത്തോട് നിലവിളിച്ചു. അതെ, പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന്, ശവക്കുഴിക്കുള്ളിൽ നിന്നും. അത് മരിച്ചവർക്കുള്ള സ്ഥലമാണല്ലോ. താൻ അവിടെ മരിക്കുവാൻ ചെന്നതാണെന്നും താനിപ്പോൾ ശവക്കുഴിയിലാണെന്നും യോനയ്ക്ക് അനുഭവപ്പെട്ടു. മത്സ്യത്തിൻ്റെ വയറ്റിൽ കുത്തിയിരുന്ന് യോന എഴുതിയ ഭാഗമാണിതെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല അല്ലേ. ഞാൻ ഈ ഭാഗം പറയുമ്പോഴൊക്കെ പലർക്കും ഇതുവരെ തങ്ങൾ ധരിച്ചു വച്ചിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും ശ്വാസം മുട്ടലും ഉണ്ടാകാറുണ്ട്. യോന വാസ്തവത്തിൽ ഈ ഭാഗം പിന്നീട് രേഖപ്പെടുത്തിയതാണെന്ന് നിങ്ങളെല്ലാം സമ്മതിക്കും. ഞാൻ ഈ പറയുന്നത് പലരും അംഗീകരിക്കില്ല എന്നെനിക്കറിയാം. യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ ജീവനോടിരുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാണെന്ന് ചിന്തിക്കുന്നവർ കൂടുതലാണ്. യോനായ മത്സ്യത്തിൻ്റെ വയറ്റിൽ ജീവനോടെ സൂക്ഷിക്കുവാൻ തീർച്ചയായും ദൈവത്തിന് കഴിയുമായിരുന്നു, ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ യുവാക്കളിൽ അനേകരെ ബൈബിൾ വെറും കെട്ടുകഥയാണെന്ന് വിശ്വസിപ്പിക്കരുത്. യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ ജീവനോടെ ഇരുന്നു എന്ന് താങ്കൾ കരുതുന്നുവെങ്കിൽ തീർച്ചയായും ഭൂരിപക്ഷത്തിൻ്റെ കൂട്ടത്തിലാണ് താങ്കൾ. ഭൂരിപക്ഷം കൂടെ ഉണ്ടെങ്കിൽ ആ സംതൃപ്തിയോടെ ജീവിക്കാമല്ലോ. പക്ഷേ യാഥാർത്ഥ്യം അതല്ല എന്നത് മറന്നു കളയരുത്. ഞാൻ പറഞ്ഞ കാര്യം അതുപോലെ ശരിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. യോന മരിച്ചിരുന്നു. വളരെ സൂക്ഷിച്ചും ഗൗരവത്തോടും ഈ കാര്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം യോനായ മത്സ്യത്തിൻ്റെ വയറ്റിൽ ജീവനോടെ സൂക്ഷിക്കുവാൻ പ്രാപ്തനാണോ അല്ലയോ എന്നുള്ളതല്ല പ്രധാന കാര്യം. തീർച്ചയായും ദൈവത്തിനത് ചെയ്യാമായിരുന്നു. ചോദ്യം ദൈവം അപ്രകാരം യോനായ ജീവനോടെ മത്സ്യത്തിൻ്റെ വയറ്റിൽ സൂക്ഷിച്ചോ ഇവിടുത്തെ അത്ഭുതം അവനെ മത്സ്യത്തിന്റെ വയറ്റിൽ ജീവനോടെ സൂക്ഷിക്കുന്നതായിരുന്നോ അതോ അവനെ മരണത്തിൽ നിന്നും ഉയർപ്പിക്കുന്നതായിരുന്നോ? ഈ പുസ്തകം ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കാണിക്കുന്ന പഴയ നിയമ പുസ്തകം എന്നതിനാൽ ഞാൻ വിശ്വസിക്കുന്നത് യോനായെ ദൈവം മരണത്തിൽ നിന്നും ജീവിപ്പിച്ചു എന്നാണ്. നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ ഈ പറയുന്നത് ഏതോ ഊഹിച്ചെടുത്തതാണെന്ന്. ഈ സത്യം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ദൈവവചനത്തിൽ കൂടുതൽ വിശ്വസിക്കുവാൻ സാധിച്ചിട്ടുള്ള യുവജനങ്ങളെ എനിക്കറിയാം. വീണ്ടും ഒരു സംശയമുള്ളത്, ഒരു മനുഷ്യന് മത്സ്യത്തിന്റെ വയറ്റിൽ ഇത്രയും സമയം ജീവനോടിരിക്കുക സാധ്യമാണോ? സാധ്യമാണെന്നാണ് ചരിത്രം തെളിയിക്കുന്നത്. അതിനനേകം ഉദാഹരണങ്ങളുമുണ്ട്. അത് പറയുവാൻ എനിക്കിപ്പോൾ സമയം അനുവദിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം അതിൽ നിന്നും മനസ്സിലാകുന്നത്, യോന മത്സ്യത്തിന്റെ വയറ്റിൽ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നത് ഒരു വലിയ അത്ഭുതമായിട്ടൊന്നും ചിന്തിക്കുവാൻ സാധ്യമല്ല. കാരണം ആ അനുഭവം ഉണ്ടായിട്ടുള്ള വേറെ മനുഷ്യരും ലോകത്തിലുണ്ട്. അതുകൊണ്ട് എന്റെ പക്ഷം എന്താണെന്ന് ചോദിച്ചാൽ, യോന മത്സ്യത്തിന്റെ വയറ്റിൽ ജീവനോടെ ഇരുന്നു എന്ന് വാദിക്കുന്നതിനാൽ ഒരാൾ ചെയ്യുന്നത് യോനയുടെ പുസ്തകത്തിനുള്ള പ്രസക്തിയെ എടുത്തു കളയുകയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവർത്തനത്തെ ലഘൂകരിച്ച് കാണിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പുസ്തകത്തിലൂടെ നമുക്ക് അസാധാരണമായ ഒരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതിലുപരി ഒന്നും ലഭിക്കുന്നില്ല. വീണ്ടും ഞാൻ പറയട്ടെ, ദൈവം യോനയെ ഉയർപ്പിച്ചു എന്നുള്ളതാണ് മത്സ്യത്തിന്റെ വയറ്റിൽ ജീവനോടെ സൂക്ഷിച്ചു എന്നതിനേക്കാൾ വലിയ അത്ഭുതമായി ഞാൻ കാണുന്നത്. നാം ഏതാണ് ദൈവത്തിന് എളുപ്പമെന്നോ പ്രയാസമെന്നോ അല്ല നോക്കേണ്ടത്, എന്താണ് ദൈവം സത്യത്തിൽ ചെയ്തത് എന്നാണ് കാണേണ്ടത്. ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തി ഇല്ലേ? ഏതായാലും നിങ്ങളുടെ അഭിപ്രായം അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കത്തെഴുതി അറിയിക്കുവാൻ മറക്കരുത് കേട്ടോ. നമുക്ക് ഒരു രണ്ട് വാക്യങ്ങൾ കൂടി ഇനിയും പഠിക്കാം, പക്ഷേ ഈ ഭാഗത്തെ നിങ്ങളുടെ അഭിപ്രായം അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാം അധ്യായത്തിന്റെ 3-ഉം 4-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. നീ എന്നെ സമുദ്രമധ്യ ആഴത്തിൽ ഇട്ട് കളഞ്ഞു, പ്രവാഹം എന്നെ ചുറ്റി, നിന്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എന്റെ മീതെ കടന്നുപോയി. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു, എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. പ്രവാഹം എന്നെ ചുറ്റി, നിന്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എന്റെ മീതെ കടന്നുപോയി. 1 അധ്യായം 15 വാക്യത്തിൽ നാം വായിക്കുന്ന കപ്പൽക്കാർ ദൈവത്തിന്റെ ശിക്ഷ തന്റെ മേൽ നടത്തുവാനുള്ളവരായിരുന്നു എന്ന് യോന മനസ്സിലാക്കുന്നു. 4 വാക്യത്തിൽ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ യോന മരണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് നാം വായിക്കുന്നു. താൻ മരണത്തിൽ നിന്നും ഉയർക്കപ്പെടുമെന്ന് യോന വിശ്വസിച്ചിരുന്നു. യോന സത്യത്തിൽ പറയുന്നത് അവിടുത്തെ വിശുദ്ധ ദേവാലയത്തിലേക്ക് ഞാൻ വീണ്ടും നോക്കുവാൻ പോകുകയാണ്, ദൈവം വീണ്ടും എന്നെ ഉയർപ്പിക്കും. സങ്കീർത്തനങ്ങൾ 5:7 ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ യോന പറഞ്ഞ അതേ ചിന്തയല്ലേ ഇവിടെ? നിസ്സഹായ അവസ്ഥയിൽ ദൈവത്തിന്റെ ആലയത്തിലേക്ക്, അതെ ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്ന അനുഗ്രഹീത അനുഭവം. ഓരോ ഭക്തനും ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന ഒരേ ഒരിടം സർവദയാലുവായ ദൈവത്തിന്റെ സന്നിധി ഒന്ന് മാത്രമാണ്. നമ്മുടെ തെറ്റുകൾക്ക് അവൻ നമ്മെ ശിക്ഷിച്ചാലും അവിടുത്തെ നോക്കി വിളിക്കുന്നവരെ സഹായിക്കുന്ന, കരുതുന്ന, താങ്ങി നടത്തുന്ന ദൈവം അവിടുന്ന് എത്ര നല്ലവനാണ്. അനുസരണം കെട്ട യോനായുടെ പ്രാർത്ഥന ദൈവം ആഴത്തിൽ നിന്നും ചെവിക്കൊണ്ടു. ദൈവം തന്റെ മക്കളെ എല്ലാ രംഗത്തും, നാം ദൈവത്തെ തള്ളിക്കളഞ്ഞു അവന്റെ ഹിതത്തിൽ നിന്ന് വെളിയിൽ പോകുമ്പോഴും അവൻ നമ്മുടെ പിൻപേ വന്ന് നമ്മെ സ്നേഹത്തോടെ ക്ഷണിക്കുകയും നയിക്കുവാൻ തയ്യാറാകുന്നു എന്ന് നമ്മോട് വീണ്ടും വീണ്ടും അറിയിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഈ ദൈവഹിതത്തിലാകുന്നുവോ? അതിനേക്കാൾ വലിയ ഭാഗ്യം വേറെ ഒന്നും താങ്കൾക്കും എനിക്കും ലഭിക്കുവാനായിട്ടില്ല. അതുകൊണ്ട് താങ്കളുടെ ജീവിതത്തെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവ്.